2022 ഒക്ടോബർ 7 വെള്ളിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. അധികൃതർ എവിടെ? ഈ കുരുതിക്ക് അറുതിയില്ലേ? കെ എസ് സന്ദീപ് എഴുതുന്നു. ചില കുടുംബങ്ങൾക്ക് നെഞ്ചു തുളയ്ക്കുന്ന വേദനയാണ് വടക്കഞ്ചേരിയിലെ ദാരുണമായ അപകടം. അപകടത്തിൽ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് ഈ ജന്മം മറികടക്കാവുന്ന വേദനയാണോ ആ ദുരന്തം സമ്മാനിച്ചത്? നിയമലംഘകരുടെ അഹന്ത കൊണ്ട് മാത്രം സംഭവിച്ച അപകടമാണത്. ഇനിയെങ്കിലും ഇതൊരു പാഠമാകണം. മോട്ടോർ വാഹന വകുപ്പിനും സ്കൂൾ അധികൃതർക്കും ഈ ദുരന്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാവില്ല. കോടതികളും മറ്റ് നിയമ സംവിധാനങ്ങളും നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കണമെങ്കിൽ ഒരു ദുരന്തമുണ്ടാകണമെന്ന ചിന്താഗതിയിലൂടെയാണ് ഇന്നത്തെ സംവിധാനങ്ങളുടെ സഞ്ചാരം. നിയമലംഘനം മാധ്യമശ്രദ്ധ നേടുമ്പോൾ ഉടനടി കൊട്ടിഘോഷിച്ച് നടപടിക്കിറങ്ങും. പൊതുജനത്തിന്റെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ മാറിയാൽ പെട്ടെന്ന് ഉൾവലിയും. വളവിലും തിരിവിലും പതുങ്ങി നിന്ന് ഹെൽമറ്റ് വേട്ട നടത്തുക മാത്രമല്ല പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ജോലി. നിയമലംഘകരായ ടൂറിസ്റ്റ് ബസുകൾക്കെതിരായ നടപടി അനസ്യൂതം തുടരണം. വിനോദയാത്രയ്ക്ക് സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. രാത്രിയിൽ അമിത വേഗതയിൽ അപകടകരമായി പായുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കാനും പിടികൂടാനും പോലീസും മോട്ടോർ വാഹന വകുപ്പും ഉണർന്നു പ്രവർത്തിക്കണം. സ്പീഡ് ഗവർണർ പോലുമില്ലാതെ എങ്ങനെയാണ് ഇത്തരം ബസുകൾ നിരത്തിലൂടെ പായുന്നതെന്ന് പരിശോധിക്കുമ്പോൾ വ്യക്തമാകും ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ. വിനോദയാത്രകൾക്ക് ബുക്ക് ചെയ്യുന്ന ബസുകളുടെ വിവരങ്ങൾ സ്കൂൾ അധികൃതർ നേരത്തെ തന്നെ മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കണം. ഇത് നടപ്പായാൽ ഉദ്യോഗസ്ഥർക്ക് വാഹനങ്ങളുടെ വിവരങ്ങളും ജീവനക്കാരുടെ പശ്ചാത്തലവും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇത്തരം പരിശോധനയിലൂടെ വാഹനങ്ങളുടെ ഫിറ്റ്നസിനെക്കുറിച്ചും ഡ്രൈവർമാർ മുൻപ് അപകടം വരുത്തിയവരാണോ എന്നും തിരിച്ചറിയാം. മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതിയുണ്ടെങ്കിൽ മാത്രമേ വിനോദയാത്രകൾക്ക് ബസുകൾ ഉപയോഗിക്കാനാവൂ എന്ന വ്യവസ്ഥ കർശനമായി നടപ്പാക്കണം. ഇക്കാര്യത്തിൽ സ്കൂൾ അധികൃതർ തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റണം. വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പരിശോധനകൾ ശക്തമാക്കുന്ന രീതിക്ക് മാറ്റം വന്നേ മതിയാകൂ. അപകടമുണ്ടാക്കിയ ടൂറിസ്റ്റ് ബസിനെതിരെ നിയമലംഘനത്തിന് നേരത്തെയും കേസുകളുണ്ടെന്നാണ് വിവരം. നിരോധിച്ച ലൈറ്റുകളും വലിയ ശബ്ദവിന്യാസവും എയർഹോണുകളുമായി ടൂറിസ്റ്റ് ബസുകൾ നിരത്തുകളിലൂടെ ചീറിപ്പായുന്നത് നിത്യകാഴ്ചയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിനോദയാത്രകൾ നടക്കുന്ന സീസണായതിനാൽ ടൂറിസ്റ്റ് ബസുകളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച് കർശന പരിശോധനകൾ നടത്തണം. വിനോദയാത്രയുടെ വിശദാംശങ്ങൾ മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കാൻ സ്കൂൾ അധികൃതർ വിമുഖത കാണിച്ചാൽ അവർക്കെതിരെയും നടപടിയുണ്ടാകണം. മോട്ടോർ വാഹന വകുപ്പിന്റെ എല്ലാ പരിശോധനകളും പൂർത്തിയായ വാഹനങ്ങളാണ് വിനോദയാത്രയ്ക്ക് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ ഇനിയെങ്കിലും നമുക്ക് കഴിയണം. അതിനുള്ള മാർഗങ്ങൾ വളരെ വേഗത്തിൽ പ്രാവർത്തികമാക്കുകയാണ് വേണ്ടത്. ടൂറിസ്റ്റ് ബസിന്റെ അമിതവേഗമാണ് ദാരുണമായ അപകടത്തിന് ഇടയാക്കിയതെന്ന് പകൽ പോലെ വ്യക്തമാണ്. 97.2 km ആയിരുന്നു അപകടസമയത്ത് ബസിന്റെ വേഗത. നിറയെ വിദ്യാർത്ഥികളുമായി ഇത്രയും അമിത വേഗതയിൽ വാഹനമോടിക്കേണ്ടതിന്റെ ആവശ്യകത എന്തെന്ന് ബസ് ജീവനക്കാർ ചിന്തിച്ചില്ലെങ്കിൽ സ്കൂൾ അധികൃതരും നമ്മുടെ നിയമപാലകരും ചിന്തിക്കണം. അമിത വേഗത ഒഴിവാക്കണമെന്ന് ചില വിദ്യാർത്ഥികൾ പറഞ്ഞപ്പോൾ പരിചയസമ്പന്നനായ ഡ്രൈവറാണെന്നായിരുന്നു ബസ് ജീവനക്കാരന്റെ മറുപടി. ഒരിക്കലും ഇത് അനുവദിക്കാൻ ബസിലുണ്ടായിരുന്ന അധ്യാപകരും തയ്യാറാകരുതായിരുന്നു. ഞൊടിയിടയിലാണ് അപകടങ്ങളിലേക്ക് വഴുതി വീഴുന്നത്. ഈ സന്ദർഭങ്ങളിൽ അമിത വേഗത കൂടിയാകുമ്പോൾ അപകടങ്ങൾ വൻ ദുരന്തത്തിന് വഴിമാറുമെന്നത് ആരും മറക്കരുത്. കുട്ടികളെയും കൊണ്ടുള്ള യാത്രകൾ മാത്രമല്ല എല്ലാ വിനോദയാത്രകളിലെയും രാത്രി സഞ്ചാരം പരമാവധി ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും. യാത്രയുടെ സമയം നിശ്ചയിക്കുമ്പോൾ ഇക്കാര്യത്തിൽ സ്കൂൾ അധികൃതർ കർശന നിലപാടെടുക്കണം. റോഡുകളിൽ തിരക്കില്ലാത്തതിനാൽ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുമെന്നതിനാലാണ് ബസ് ജീവനക്കാർ രാത്രിയാത്ര തിരഞ്ഞെടുക്കുന്നത്. രാത്രിയിൽ താമസ സൌകര്യം ഒരുക്കേണ്ടതില്ലാത്തതിനാലും പലരും ഈ യാത്ര സൌകര്യമെന്ന് കരുതുന്നു. ദാരുണമായ അപകടങ്ങളിൽ പലതും സംഭവിച്ചത് രാത്രിയിലാണെന്ന് ഓർക്കണം. ഡ്രൈവർമാർ ഉറക്കത്തിലേക്ക് വഴുതാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് രാത്രി 9 മുതൽ പുലർച്ചെ 6 വരെയുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് മോട്ടോർ വാഹന രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് സ്കൂൾ അധികൃതർ സമയകാര്യത്തിൽ മാറ്റം വരുത്താൻ തയ്യാറാകണം. ബസ് ജീവനക്കാർ നിശ്ചയിക്കുന്ന മുറയ്ക്ക് യാത്രകൾ പ്ലാൻ ചെയ്യുന്ന രീതി ഒഴിവാക്കണം. ആവശ്യത്തിന് വിശ്രമം അനുവദിച്ചുള്ള യാത്രകളായിരിക്കും മനോഹരമെന്നും ഓരോരുത്തരും മനസ്സിലാക്കണം. ജീവനുകൾ നഷ്ടമാകുമ്പോഴേ സർക്കാർ സംവിധാനങ്ങൾ ഉണരൂ എന്ന അവസ്ഥയ്ക്ക് ഇനിയെങ്കിലും മാറ്റമുണ്ടാകണം. വിനോദയാത്രകൾ നടത്തും മുൻപ് സ്കൂൾ അധികൃതർ ബസുകളുടെ വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് നൽകണമെന്ന ചട്ടം നിലവിലുണ്ട്. ബസിന്റെ നിയമപരമായ പരിശോധനകൾക്കൊപ്പം സ്പീഡ് ഗവർണർ GPS സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് RTOയുടെ പരിശോധനയിൽ വ്യക്തമാക്കാൻ സാധിക്കും. മുളന്തുരുത്തിയിലെ സ്കൂൾ അധികൃതർ വാഹനത്തിന്റെ വിവരങ്ങൾ കൈമാറാത്തതിനാൽ പരിശോധന നടന്നില്ല. ബസിന്റെ സ്പീഡ് ഗവർണർ വേർപ്പെടുത്തിയ നിലയിലാണെന്ന് അപകടത്തിന് ശേഷമുള്ള പരിശോധനയിൽ തെളിഞ്ഞു. മോട്ടോർ വാഹന വകുപ്പ് കരിമ്പട്ടികയിൽപ്പെടുത്തിയ ബസിനെതിരെ 5 കേസുകൾ നിലവിലുണ്ട്. സ്കൂളുകളിൽ നിന്ന് വിനോദയാത്രകൾക്കും പഠനയാത്രകൾക്കും പോകുമ്പോൾ ബസ്സുകളിൽ പ്രത്യേകം ലൈറ്റ്, വാഹനത്തിന് രൂപമാറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ഗതാഗത കമ്മീഷണർ നേരത്തെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് കോളേജ് വിദ്യാഭ്യാസ വകുപ്പുകൾക്കും കൈമാറി. എന്നാൽ ഇക്കാര്യങ്ങളിൽ സ്കൂൾ അധികൃതർ വീഴ്ച വരുത്തുന്നു. ഒപ്പം നിയമം ലംഘിക്കുന്ന ടൂറിസ്റ്റ് ബസ്സുകളുടെ യാത്ര തടയാൻ മോട്ടോർ വാഹന വകുപ്പിനും സാധിക്കുന്നില്ലെന്നതാണ് സത്യം. രൂപമാറ്റം വരുത്തിയ നൂറുകണക്കിന് ബസ്സുകളാണ് നിരത്തുകളിലൂടെ ദിവസേന ചീറിപ്പായുന്നത്. ടൂറിസ്റ്റ് ബസ്സുകളെ ഡാൻസിംഗ് ഫ്ലോർ ആക്കരുതെന്നും അനാവശ്യ ലൈറ്റുകളും സൗണ്ട് സിസ്റ്റങ്ങളും ഉപയോഗിക്കരുതെന്നും 4 മാസം മുൻപാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇതിന് പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ലെന്ന് വടക്കഞ്ചേരി അപകടം തെളിയിക്കുന്നു. ഉന്നത സ്വാധീനമുള്ള ബസ്സുകൾക്കെതിരെ നടപടിയെടുത്താലും പിഴയടച്ച ഉടമകൾ രക്ഷപ്പെടുന്നതാണ് രീതി. രൂപമാറ്റം വരുത്തിയത് തൽക്കാലത്തേക്ക് നീക്കം ചെയ്യുമെങ്കിലും ദിവസങ്ങൾക്കകം അവ വാഹനങ്ങളിൽ വീണ്ടും ഇടം പിടിക്കും. അപകടത്തിനിടയാക്കിയ ബസ് പുറപ്പെടുന്നതിന് മുൻപ് ചില വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ പകർത്തിയ ദൃശ്യങ്ങൾ നിയമലംഘനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥികളെ സന്തോഷിപ്പിക്കാനായി കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകൾ, ഉച്ചത്തിൽ പാട്ട്, നിരോധിച്ച എയർ ഹോൺ തുടങ്ങിയവ മുഴക്കിയാണ് വാഹനം പുറപ്പെടുന്നത്. കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചവുമായി ടൂറിസ്റ്റ് ബസ്സുകൾ നിരത്തിലിറങ്ങിയാൽ മറ്റു വാഹനങ്ങളെ അപകടത്തിൽപ്പെടുത്താൻ ഇടയാക്കുമെന്നായിരുന്നു ഹൈക്കോടതി നിരീക്ഷണം. നിയമം ലംഘിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യണം. വീണ്ടും കുറ്റം ചെയ്താൽ തടവ് ശിക്ഷ ഉൾപ്പെടെയുള്ളവ സ്വീകരിക്കണം. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന വാഹനങ്ങൾക്കെതിരെ പരാതിപ്പെടാൻ വാട്സ്ആപ്പ് നമ്പർ പ്രസിദ്ധീകരിക്കണമെന്ന നിർദ്ദേശങ്ങളും ഹൈക്കോടതി പുറപ്പെടുവിച്ചെങ്കിലും ഒന്നും നടപ്പായില്ല. തട്ടേക്കാട് ബോട്ട് ദുരന്തം ഇന്നും ആരുടെയും കൺകോണുകളിൽ നിന്ന് മായുന്നില്ല. അതും നിയമലംഘനങ്ങൾ കൊണ്ട് മാത്രം സംഭവിച്ച ദുരന്തമായിരുന്നു. നമ്മുടെ മക്കളെ ദുരന്തഭൂമിയിലേക്ക് എറിഞ്ഞുകൊടുക്കാതിരിക്കാൻ അധികൃതരെ നിങ്ങൾ വേഗമുണരൂ.